السلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد
صفاتك لما يبند بتأهل السنة والجماعة إذا نلبا دارنا نمر شديد رشوانة نمر منسلا كدر كاريم صفاتك لاي تشبيه نرتجع يندى نمر أرياد بالبر نمر تورارند അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കുന്നത്. ഇത്തരം വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഏതൊരു സിഫത്ത് ചേർക്കുമ്പോഴും അത് അവന് യോജിച്ച രൂപത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ശരി, 13-ാമത്തെ മസ്അല, അന്നക ഇദ അറഫ്ത ഹദീസ അനസ് അറഫ്ത അന്ന ഖൗലഹു ഫി ഹദീസി ഇത്ബാന ഫഇന്ന അല്ലാഹ ഹറമ അലൽ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ അന്നഹു ഇദ തറക അശ്ശിർക് വലൈസ ഖൗലഹ ബിൽലിസാൻ അന്നക ഇദ അറഫ്ത. നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, എന്തു മനസ്സിലായാൽ? ഹദീസ അനസിൻ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അറഫ്ത അന്ന ഖൗലഹു ഫി ഹദീസി ഇത്ബാൻ, ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, ഫഇന്ന അല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ എന്ന വാക്ക്, അതുകൊണ്ട് ഉദ്ദേശം, അന്ന തർക്ക ശിർക്കി ലൈസ ഖൗലഹ ബില്ലിസാൻ, ശിർക്ക് ഒഴിവാക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം, അതല്ലാതെ ലൈസ ഖൗലഹ ബില്ലിസാൻ, ലൈസ അല്ല ഖൗലഹ പറയലല്ല, ബില്ലിസാൻ നാവുകൊണ്ട്, നാവുകൊണ്ട് പറയാനുള്ളതല്ല, മറിച്ച് അതുകൊണ്ട് ഉദ്ദേശം ശിർക്ക് ഒഴിവാക്കുക എന്നതാണ് എന്ന കാര്യം നിനക്ക് മനസ്സിലാകും. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതെങ്കിൽ സ്വഭാവത്തിൽ എന്തായിരിക്കണം? ശിർക്ക് ഒഴിവാക്കിയിരിക്കണം. കാരണം ഇഖ്ലാസ് എന്നാൽ അതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ശിർക്കിൽ നിന്ന് പരിപൂർണമായി രക്ഷപ്പെടുമ്പോഴാണ് ഒരാൾ ഇഖ്ലാസ് ഉള്ളവനാകുന്നത്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നിനക്ക് ഈ പറഞ്ഞതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അറാബിഅത്ത് അശറ 14, തഅമ്മുലുൽ ജംഇ ബൈന കൗനി ഈസാ വ മുഹമ്മദിൻ അബ്ദൈല്ലാഹി വ റസൂലൈഹി, തഅമ്മുൽ ചിന്തിക്കൽ, അൽ ജംഇ ഒരുമിപ്പിക്കൽ, ഒരുമിപ്പിച്ചു എന്ന കാര്യം നീ ചിന്തിക്കണം. എന്തൊരുമിപ്പിച്ചു എന്നത്? ബൈന കൗനി ഈസാ വ മുഹമ്മദിൻ അലൈഹി മസ്സലാത്തു വസ്സലാം അബ്ദൈല്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈസാ നബിയും ആണ് എന്നത്. കൗൻ എന്ന് പറഞ്ഞാൽ അവരാണ് എന്നത്. അവർ എന്താണ് എന്നത്? അവർ ഒരുമിച്ചാണ് എന്നതിൽ, അവരുടെ കാര്യത്തിൽ ഒരുമിപ്പിച്ചിട്ടുണ്ട് എന്നത്. എന്ത് കാര്യം? അബ്ദൈല്ല, അവർ രണ്ടുപേരും അബ്ദാണ്. അബ്ദൈ എന്ന് പറയാൻ കാരണം രണ്ട് ദ്വിവചനമായതുകൊണ്ടാണ്, രണ്ടാളുകളായതുകൊണ്ടാണ് അബ്ദൈ. അള്ളാഹുവിന്റെ രണ്ട് അടിമകൾ എന്ന കാര്യത്തിൽ, അടിമത്വം എന്ന കാര്യത്തിൽ, അബ്ദ് ഉബൂദിയത്ത് എന്ന കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചിട്ടുണ്ട്. ആരെ രണ്ടുപേരെയും?
ഈസാ നബി അലൈഹി സ്വലാമിയെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും. ശരി, വ റസൂലൈഹി, അവരെ രണ്ടുപേരെയും റസൂൽ എന്ന കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ചിന്തിക്കുക എന്നത്, അതാണ് 14-ാമത്തെ മസ്അല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ചിന്തിക്കേണ്ടത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് രണ്ടുപേർക്കും ഉബൂദിയത്തും റിസാലത്തും നിശ്ചയിച്ചിട്ടുണ്ട്. അബ്ദൈല്ലാ വ റസൂലൈഹി എന്ന് പറയുമ്പോൾ ഒന്ന് ഉബൂദിയത്തുണ്ട്, രണ്ട് റിസാലത്ത്. ഇവർ രണ്ടുപേർക്കും ഉബൂദിയത്തും റിസാലത്തും ഉണ്ട്. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെയാണ് ഈസാ നബി. ഈസാ നബിയെ പോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാര്യത്തിൽ, അവർ അബ്ദുർ റസൂലുമാണ് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പുത്രനല്ലാത്തതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിന്റെ പുത്രനല്ല. ആ കാര്യവും രണ്ടാമത് ചിന്തിക്കേണ്ട വിഷയമാണ്. ശരി, അൽഖാമിസത്തു അശറ, പതിനഞ്ചാമത്തെ കാര്യം, മഅരിഫത്തു ഇഖ്തിസാസി ഈസാ ബികൗനിഹി കലിമത്തല്ലാഹ്. മഅരിഫ, അറിയൽ. ഇഖ്തിസാസി ഈസാ, ഈസയുടെ പ്രത്യേകത അറിയൽ. ഈസയെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമാക്കിയിട്ടുണ്ട് എന്ന കാര്യം അറിയൽ. ബികൗനിഹി കലിമത്തല്ലാഹ്, അദ്ദേഹം അള്ളാഹുവിന്റെ കലിമത്താണ് എന്ന കാര്യത്തിൽ. അള്ളാഹുവിന്റെ കലിമത്താണെന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം നമ്മൾ എടുത്തല്ലോ അല്ലെ. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കലിമത്താണ് എന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രത്യേകത തിരിച്ചറിയൽ. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്താ? എന്താ കലിമത്താണ് എന്ന് പറയുമ്പോഴുള്ള പ്രത്യേകത എന്താ? കുൻ എന്ന വാക്കുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടായത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്, സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ അവിടുത്തെ വാപ്പയും ഉമ്മയും ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനുള്ള കാരണം അതായിരുന്നു. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാം അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ കലിമത്താകുന്ന കുൻ എന്ന വാക്കുകൊണ്ടാണ് ഉണ്ടായത്. പതിനാറ്, സാദിസത്ത് ആശറ, മഅരിഫത്തു കൗനിഹി റൂഹൻ മിൻഹു. മഅരിഫത്തു, തിരിച്ചറിയൽ. കൗനിഹി ഐ കൗനി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആണ് എന്ന കാര്യം അറിയൽ. എന്താണ് എന്ന കാര്യം? റൂഹൻ മിൻഹു, റൂഹൻ മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള റൂഹാണ് എന്ന കാര്യം അറിയൽ. അള്ളാഹുന്ന റൂഹാ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നമ്മൾ വിശദീകരിച്ചാണ്. ഇവിടുത്തെ മിൻ ഒരിക്കലും തബ്ഈദിന് വേണ്ടിയല്ല, മറിച്ച് ഇബ്തിദാഇന് വേണ്ടിയാണ്. മിന്നോടെ എന്തിനാണ്? ഇബ്തിദാഇന് വേണ്ടിയാണ്, അല്ലാതെ തബ്ഈദിന് വേണ്ടി അല്ല. അള്ളാഹുവിൽ നിന്നാണ് തുടക്കം കുറിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാണ്, അല്ലാതെ അള്ളാഹുവിന്റെ ഒരു ഭാഗമല്ല. തബ്ഈദിന് ഉപയോഗിക്കുന്ന മിന്നല്ല അത്, മറിച്ച് ഇബ്തിദാഇന് ഉപയോഗിക്കുന്ന മിന്നാണ്. അതായത് ഈ റൂഹ് ആരംഭിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല, അതായത് അവൻ സൃഷ്ടിച്ചതിൽ നിന്നാണ്. السابع عشر، فذنير، معرفة فضل الإيمان بالجنة والنار. معرفة أريل، فضل الإيمان، إيمان إن سرعت ده أريل. يندل الله إيمان بالجنة والنار، سرعت لهم نرعت لهم الله وشواساتين الله سرعت ده أريل. ده إلا سرعت ده أدخله الله الجنة على ما كان من العمل. പതിനെട്ട്, മഅരിഫത്തു ഖൗലിഹി അലാ മാ കാന മിനൽ അമൽ. മഅരിഫത്തു ഖൗലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ അറിയൽ, പഠിക്കൽ. എന്താ വാക്ക്? അലാ മാ കാന മിനൽ അമൽ, അവന്റെ അടുത്തുള്ള പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച്. അതായത് പ്രവർത്തനങ്ങൾ അത് കൂടിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ പദവികൾ കൂടും, കുറഞ്ഞുകഴിഞ്ഞാലോ? സ്വർഗത്തിലെ പദവികൾ കുറയും. മാത്രമല്ല അലാമാ കാന മിനൽ അമൽ എന്നതിന് വേറെ അർത്ഥം കൂടി കൊടുക്കാൻ പറ്റും. എന്താണ്? പ്രവർത്തനങ്ങൾ തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശനം കിട്ടൂല, മറിച്ച് നരകത്തിൽ കിടന്നതിന് ശേഷം പിന്നീട് അവന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പൊ അമൽ എന്തായാലും അനിവാര്യമാണ് എന്നതുകൂടി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വെറും വിശ്വാസം മാത്രം പോരെ, മറിച്ച് അമൽ കൂടി വേണം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ മാ കാന മിനൽ അമൽ എന്നാണ്. ഒഴിവാക്കിയാൽ കാഫിറാകുമെന്ന് ഉറപ്പുള്ള പ്രവർത്തനം ഏതാണ്? ഒരു പ്രവർത്തനം ഒഴിവാക്കിയാൽ
അത് കാഫറാകുമെന്ന് ഉറപ്പുള്ള പ്രവർത്തനം ഏതാ? സലാത്തിന്റെ കാര്യത്തിലാകട്ടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ശരിയായ അഭിപ്രായം ഏത് എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മല്ലാ അദ്ദേഹത്തിന് അൽ മുഗ്നിയിൽ പറഞ്ഞ 40-ലധികം അഭിപ്രായങ്ങൾ അതിലുണ്ട്, സലാത്ത് ഒഴിവാക്കൽ കാഫറാകുമോ ഇല്ലെന്നുള്ള വിഷയത്തിൽ. ശരി, കാഫറാകുമോ ഇല്ലെന്നുള്ള വിഷയമല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടി ഉറച്ച ഒരു കാര്യം, അഭിപ്രായ വ്യത്യാസം തീർത്തും ഇല്ലാത്തൊരു വിഷയം ഏതാ? ഒഴിവാക്കിയാൽ കാഫറാകുന്ന, ശിർക്ക് ഒഴിവാക്കിയാൽ കാഫറാകും. നമസ്കാരം എന്തായാലും ഖിലാഫ് ഉണ്ടെങ്കിൽ പിന്നെ സക്കാത്തിന് എന്തായാലും ഖിലാഫ് ഉണ്ടാവും, ഉറപ്പാണ്. മാത്രല്ല സക്കാത്തിന്റെ വിഷയത്തിലും ഹജ്ജിന്റെ വിഷയത്തിലും സൗമിന്റെ വിഷയത്തിലുള്ള റാജിഹായ അഭിപ്രായം അതൊരാൾ ഒഴിവാക്കിയാൽ കാഫറാവില്ല എന്നാണ്. ഒഴിവാക്കൽ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കാതെ, ഇസ്തിഹ്ലാൽ നടത്താതെ ഒരാൾ സക്കാത്തോ അതല്ലെങ്കിൽ സൗമ് അതല്ലെങ്കിൽ ഹജ്ജ് എന്നിത്യാദി കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾ കാഫിറാകില്ല എന്നതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. ഒഴിവാക്കിയാൽ കാഫിറാകില്ല
എന്നതാണ്.
അർക്കാനുൽ ഇസ്ലാം എത്രയെന്നാണ്? 5 കാര്യങ്ങളാണ്. അതിൽ അവസാനത്തേത് ഹജ്ജ്. ഹജ്ജ് ഒഴിവാക്കിയാൽ കാഫിറാകില്ല, ഒരാൾക്ക് സാധിക്കും, പക്ഷെ അയാൾ ചെയ്തില്ല. പക്ഷെ അയാൾ മനസ്സിലാക്കുന്നു അത് ചെയ്യൽ വാജിബാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അയാൾ ഒരിക്കലും ചെയ്യാതിരിക്കൽ അനുവദനീയമാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. ചെയ്യാതിരിക്കൽ, ഹജ്ജ് കഴിഞ്ഞിട്ടും ചെയ്യാതിരിക്കൽ അനുവദനീയമാണ് എന്നയാൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ അയാൾ ചെയ്തില്ല, താൻ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെ അയാൾ ചെയ്തില്ല. അയാൾ ഒരിക്കലും അതിന്റെ പേരിൽ കാഫിറാവില്ല. അതാ ഞാൻ പറഞ്ഞത്, അമലുകൾ ഒഴിവാക്കിയാൽ കാഫിറാകുന്ന വിഷയം. അമൽ ചെയ്താൽ കാഫിറാവുന്ന, ഉദാഹരണത്തിന് അല്ലാഹുവിനെ സുജൂദ് ചെയ്താൽ കാഫിറാവും. ഏതെങ്കിലും ഒരു അമൽ ഒഴിവാക്കിയാൽ കാഫിറാകുന്ന മസലയാണ് ഈ പറയുന്നത്. ഏതെങ്കിലും ഒരു അമല് അത് പരിപൂർണമായി ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കാഫിറാകും, അങ്ങനത്തെ ഏതെങ്കിലും ഒരു അമല്. അപ്പൊ ഹജ്ജിന്റെ വിഷയത്തിലുള്ള ശരിയായ നിലപാട് എന്താണ്? ഹജ്ജ് കാഫിറാകില്ല എന്നതാണ് കൂടുതൽ അഭിപ്രായം, ശരിയായ അഭിപ്രായം. വേണ്ട, മാത്രമല്ല ഒന്നുകൂടി വിശദമായിട്ട് തന്നെ പറയാം. ഒന്ന്, ഇസ്ലാമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മനസ്സിലാക്കാം. ഒന്ന്, ഈമാൻ, 6 ഈമാൻ കാര്യങ്ങൾ, അതിലേതെങ്കിലും ഒന്ന് ഒഴിവായി കഴിഞ്ഞാൽ കാഫിറാണ്. പിന്നുള്ളത് വാജിബാത്തുകൾ, മുസ്തഹബാത്തുകൾ, അർക്കാനുൽ ഇസ്ലാം എന്നിത്യാദി കാര്യങ്ങളാണ്. വാജിബാത്തുകൾ ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഇസ്തിഹ്ലാൽ നടത്തുന്നവരെ, ഇസ്തിഹ്ലാൽ നടത്തുന്ന എന്താ, അത് ഒഴിവാക്കൽ ഹലാലാണെന്ന് ഒരാൾ വിശ്വസിക്കാതിരിക്കാം. ഒരു വാജിബായ കാര്യം അത് ഒഴിവാക്കുന്ന സമയത്ത് അയാൾ പറയണം, അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് അയാൾ പറയണം ഇല്ല അത് ചെയ്യേണ്ടതില്ല, അത് ചെയ്യാതിരിക്കൽ അനുവദനീയമാണ്, അത് ഹലാലാണ് എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹിന്റെ ദീനിന് മറുപടി പറഞ്ഞവനായി, അപ്പൊ കാഫിറായി. മനസ്സിലായോ? സിന അത് ഒരാൾ ചെയ്യുകയാണ്, ഒരാൾ ചെയ്യുന്ന സമയത്ത് അയാൾ മനസ്സിലാക്കേണ്ടത് ചെയ്യുന്ന തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ കാഫിറാണോ? ആണോ? ആണോ? അല്ല. പയ്യവ്, അതേ ആൾ വേറൊരാള് അയാൾ സിന ചെയ്യാണ്, അയാൾ മനസ്സിലാക്കുന്നു സിന ചെയ്യാൻ അനുവദനീയമാണ്, ഇയാളോ കാഫിറാണ്, അയാളുടെ ഹുക്മ് എന്താണ്? കാഫിറാണ്. ശരി, അതേപോലെ ഒരാൾ വാജിബ് ഒഴിവാക്കാണ്, ഒഴിവാക്കുന്ന സമയത്ത് അയാൾ പറയുന്നു ഒഴിവാക്കൽ അനുവദനീയമാണെന്ന് വിശ്വസിച്ചാലോ കാഫിറാണ്. എന്നാൽ ഒഴിവാക്കൽ അനുവദനീയമല്ല എന്ന് വിശ്വസിച്ചു തെറ്റാണ് ചെയ്യുന്നത് എന്ന ഉറപ്പിൽ അയാൾ ഒരു വാജിബ് ഒഴിവാക്കി, കാഫിറാണോ? അല്ല. മുസ്തഹബാത്തുകൾ ഒരാൾ ഒഴിവാക്കിയാലോ, സുന്നത്തായ കാര്യങ്ങൾ, കാഫിറാണോ? അല്ല. ശരി, സുന്നത്തായ കാര്യം ഒഴിവാക്കൽ തെറ്റിട്ടോ? ഫിഖ്ഹിയായ അഭിപ്രായ പ്രകാരം, ഫിഖ്ഹിയായ ഇസ്തിലാഹ് പ്രകാരം സുന്നത്തായ മന്ദൂബായ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തെറ്റ് കിട്ടുകയില്ല. ശരി, ഇനിയുള്ളത് അർക്കാൻ ഇസ്ലാമാണ്, ഇസ്ലാമിലെ 5 സ്തംഭങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമ, രണ്ടാമത്തെ കാര്യം സലാ, മൂന്നാമത്തെ കാര്യം സൗം, നാലാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സക്കാ, നാലാമത്തെ കാര്യം സൗം, അഞ്ചാമത്തെ കാര്യം ഹജ്ജ്. പിന്നെ തുടങ്ങാം. അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ് ഒരാൾ ഒഴിവാക്കിയാൽ അതിലെ ശരിയായ അഭിപ്രായം കാഫിറാവില്ല എന്നതാണ്. അതിലേതാണ്ട് കുറെ കൂടി ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും ചോദിച്ച കാര്യമാണ്. സിയാം ഇസ്തിഹ്ലാൽ നടത്താതെ ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കാഫിറായില്ല. ഇസ്തിഹ്ലാൽ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പോ അതുപോലെ തന്നെ സകാത്ത്, കുറച്ചുകൂടി ഖിലാഫ് നിലനിൽക്കുന്ന വിഷയമാണ് സകാത്ത് ഒഴിവാക്കിയാൽ കാഫിറാകുമോ ഇല്ല എന്നത്. അള്ളാഹു ആലം കൂടുതൽ ശരിയായ അഭിപ്രായം, സകാത്ത് ഒരാൾ ഇസ്തിഹ്ലാൽ നടത്തുന്നവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾ അതിന്റെ പേരിൽ കാഫിറാവില്ല. ഇതിന്റെ ഒന്നും അർത്ഥം തെറ്റിട്ടില്ല എന്നല്ല കേട്ടോ, ഇതൊരു എൽമിയായ മസലായിട്ട് കാണാം. എന്നാ പിന്നെ കാഫിറാവില്ല എന്നാ പിന്നെ ഇതെല്ലാം ചെയ്യണ്ടെന്ന് വിചാരിക്കണ്ട. ഇത് വളരെ വലിയ തെറ്റാണ്, അവൻ ചെയ്യുന്ന വലിയ തിന്മയാണ്. അപ്പൊ കാഫിറാവില്ല എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം തെറ്റെന്നില്ല എന്നല്ല, വലിയ തെറ്റാണ് അവൻ ചെയ്യുന്നത്. കുഫറിലേക്ക് എത്തുമെന്ന് വരെ ചില പണ്ഡിതന്മാർ പറയപ്പെടാൻ കാരണമായ ചില വിഷയമാണ് അവൻ ചെയ്യുന്നത്. അവൻ വിഷയം ചില്ലറല്ല, അതുകൊണ്ട് അങ്ങനെ ഒരാൾ ധരിക്കരുത്. പിന്നുള്ളത് സകാത്ത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഏതാ? ഫല. ഫലാത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ കാഫിറാകുമോ എന്ന വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, ശക്തമായ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ശരിയായ അഭിപ്രായം എന്താണെന്നത് ഓരോരുത്തർക്കും തലയിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ അതിനനുസരിച്ച് അവർ നിൽക്കട്ടെ. ശരി, അപ്പൊ ഇനി ഞാൻ ചോദിച്ചു ചോദിച്ചതിന് ഉത്തരം കിട്ടി. ഒഴിവാക്കിയാൽ കാഫിറാവുന്ന കാര്യം ഏതാണ്? ഷഹാദത്ത് കലിമയാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കാഫിറാണ്, യാതൊരു വിധ സംശയമല്ല. അതെ, ഇത് ഒഴിവാക്കിയാൽ കാഫിറാവുന്ന അമല ഷഹാദത്ത് കലിമ നാവുകൊണ്ട് പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ കാഫിറാണ്. അമല് ഒഴിവാക്കിയാൽ കാഫിറാവുന്ന അമല്, ഒഴിവാക്കിയാൽ കാഫിറാകുന്ന അമല. പത്തൊൻപത്, ഇത് മനസ്സിലായോ നിങ്ങക്ക്? ഇത് ശരിക്കും മനസ്സിലായോ? പറഞ്ഞ മസാല അമലി എന്തോളം ഉണ്ടോ, എത്രത്തോളം ഉണ്ടോ, അതിനനുസരിച്ചാണ് അവന് പ്രവേശനവും തടയിലും ഒക്കെ ഉള്ളത്. അമലിന്റെ കാര്യത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ശരി, പത്തൊൻപത്, മഅരിഫത്തു അന്നൽ മീസാന ലഹു കിഫ്ഫതാൻ, മീസാന് രണ്ട് കിഫത്തുണ്ട് എന്നതിനുള്ള എന്ന വിവരം. മഅരിഫ അറിയൽ, അന്നൽ മീസാൻ, മീസാൻ എന്നത് അതായത് തുലാസ്, ലഹു കിഫത്താനി, അതിന് രണ്ട് തട്ടുകളുണ്ട് എന്ന കാര്യം അറിയൽ. അതെവിടെ അറിയാൻ പറ്റുക? അതിൽ തെളിവുണ്ടോ? മീസാന് രണ്ട് തട്ടുണ്ട്, അതിൽ തെളിവുണ്ടോ? അതിലെവിടെ മീസാനാന്നുള്ളത്? പരലോകത്തുള്ള മീസാനാണ് ഇത് എന്നതിൽ അതിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആഖിറത്തുള്ള മീസാനാണ് അത് എന്നതിൽ ആ ഹദീസിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആഖിറത്തിലുള്ള മീസാനാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ആ ഹദീസിൽ എവിടെയെങ്കിലും ഉണ്ടോ? ശരി, അത് പരലോകത്തിലെ മീസാനാണ്, അതിൽ വല്ല തെളിവുണ്ടോ? അടുത്ത ഹദീസ് ഷെയ്ഖ് ഇബ്നു ഉസൈമി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, ഷെയ്ഖ് മുഹമ്മദിന് ചിലപ്പോൾ ഇൻതിഖാലുൻ ദിഹ്നി, അദ്ദേഹം ചിലപ്പോൾ ആലോചിച്ചത് പെട്ടെന്ന് തെറ്റിപ്പോയതായേക്കാം. അതല്ലാതെ ആ ഹദീസിൽ യഥാർത്ഥത്തിൽ പരലോകത്തുള്ള മീസാന്റെ വിഷയത്തിലുള്ള തെളിവില്ല. അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പരലോകത്തുള്ള മീസാനല്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞതാണ്, ഒരു തുലാസിന്റെ രണ്ട് തട്ടിൽ, ഒരു തട്ടിൽ ആകാശഭൂമി, ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങും. അതൊരിക്കലും പരലോകത്തെ മീസാനെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഇപ്പൊ പരലോകത്തുള്ള മീസാന് രണ്ട് കിഫത്തുണ്ട് എന്ന് സ്ഥിരപ്പെട്ടത് വേറെ കാര്യം, പരലോകത്തുള്ള മീസാൻ അതിന് രണ്ട് കിഫത്തുണ്ട് എന്ന കാര്യം സ്ഥിരപ്പെട്ടതാണ്. മറ്റു ഹദീസുകൾ വന്നിട്ടുണ്ട് പരലോകത്ത് മീസാനുണ്ട്, അതിൽ ഒരു തട്ടിൽ അമലുകൾ വെക്കും, അമലുകൾ ചില സമയത്ത് തൂക്കും, മനുഷ്യനെ തൂക്കും, നന്മകൾ ഒരു തട്ടിലും തിന്മകൾ മറ്റൊരു തട്ടിലും തൂക്കും. ആ ഹദീസിലൊക്കെ രണ്ട് കിഫത്തുണ്ട് എന്നുള്ള കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് പരലോകത്തെ മീസാനാണ് എന്ന് ഹദീസിലെവിടെയില്ല. ഇത്
സ്വാഭാവികമായിട്ട് നമ്മൾ വായിച്ച സമയത്ത് നമ്മളും അങ്ങനെ തന്നെ വിചാരിച്ചു പോവാണ് ചെയ്യുക. ഇബ്നു ഉസൈമീൻ ഓർമ്മപ്പെടുത്തിയോണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ശരി, അൽ ഇശ്റൂൻ, ഇരുപതാമത്തെ കാര്യം, മഅരിഫത്തു ദിക്റിൽ വജ്ഹ്. മഅരിഫത്തു ദിക്റിൽ വജ്ഹ്, അല്ലാഹുവിന് വജ്ഹ് ഉണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുഖമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ, അല്ലാഹുവിന് വജ്ഹ് ഉണ്ട് എന്നത് ധാരാളം ആയത്തുകൾ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഇബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. ഇവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വജ്ഹ് ഉണ്ട് എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന് വജ്ഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഉള്ളതുപോലുള്ളൊരു വജ്ഹ് അല്ല, മുഖമല്ല. കാരണം ഓരോ കാര്യവും എന്തൊന്നിലേക്കാണോ ഇളാഫ ചെയ്യപ്പെടുന്നത് അതിനനുസരിച്ച് അതിന്റെ ഹഖീഖ മാറും. എന്തൊന്നിലേക്കാണോ ഒരു വസ്തു ചേർക്കപ്പെടുന്നത് അതിനനുസരിച്ച് ആ വസ്തുവിന്റെ അർത്ഥം മാറും. മുഖമെന്ന വാക്ക് തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. മുഖമെന്നത് പൂച്ചയിലേക്ക് ചേർത്താൽ അതിനൊരർത്ഥമുണ്ട്, മനുഷ്യനിലേക്ക് ചേർത്താൽ അതിന്റെ അർത്ഥം മാറി. പൂച്ചയുടെ മുഖം എന്നുള്ളത് പറയുമ്പോ അപ്പൊ കിട്ടുന്ന അർത്ഥമാണോ മനുഷ്യന്റെ മുഖത്തിന് കിട്ടുന്നത് ആണോ? അല്ല, ഒരിക്കലും. ഇനി വേണ്ട, മനുഷ്യന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്തപ്പെടും. സൈദിന്റെ മുഖം എന്ന് പറയുമ്പോ നമുക്ക് മനസ്സിൽ വരുന്നതാണോ അമറിന്റെ മുഖം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരാം? പറയുമ്പോ രണ്ടുപേരും മനുഷ്യന്മാരാണ്. മുഹമ്മദിന്റെ മുഖം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചിന്തയാണ് നമുക്ക് അബൂബക്കറിന്റെ മുഖം എന്ന് പറയുമ്പോൾ ഉണ്ടാവുക? ഇല്ല, വെറുതെ വ്യത്യസ്തമായ മുഖങ്ങളാണ്. പക്ഷെ എല്ലാത്തിനും മുഖം തന്നെ പറയാം, ആനയുടെ മുഖം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊന്നിലേക്കാണോ ഇളാഫ അതിനനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. എന്തൊന്നിലേക്ക്? അപ്പൊ അള്ളാഹു സുബ്ഹാനത്തിലേക്ക് ചേർക്കപ്പെടുമ്പോ അള്ളാഹുവിന് യോജിച്ച രൂപത്തിലുള്ള മുഖമാണ് അത്. അതൊരിക്കലും മനുഷ്യന്റെ മുഖം പോലെയോ മറ്റോ അല്ല എന്ന കാര്യം അതോടൊപ്പം മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ ഇമാം മാലിക് റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ അസർ നമ്മൾ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, റഹ്മാനു അലൽ അർശി ഇസ്തവ കൈഫ ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മേൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്ന് കാണുന്നു ഖുർആനിൽ. ശരി, എങ്ങനെയാണ് ഇസ്തിവ ചെയ്തത്? ഇസ്തിവ എന്ന് പറഞ്ഞാൽ അർശിന്റെ മേൽ ആരോഹണം ചെയ്യും. അല വർത്തഫ എന്നാണ് അതിന്റെ അർത്ഥം. അല വർത്തഫ, മുകളിലായി, അർശിന്റെ മുകളിലായി. അപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഈ അസർ ഇമാം മാലിക്കിന്റെ ഉസ്താദായ റബീ ഇബ്നു അനസ് അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ടു വന്നിട്ടുണ്ട്. രണ്ടുപേരിലേക്കും ചേർക്കപ്പെട്ടു വന്നിട്ടുണ്ട്. റബീ ഇബ്നു അനസിലേക്കും ചേർത്ത് വന്നിട്ടുണ്ട്, മാലിക് ഇബ്നു അനസിലേക്ക് ചേർത്ത് വന്നിട്ടുണ്ട്. ഈ അസറിന്റെ വിശദീകരണത്തിന് മാത്രമായി ഒരു പുസ്തകം ആധുനികരിൽ ഒരാൾ രചിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദറിന് ഒരു പുസ്തകം തന്നെ ഉണ്ട് ഈ ഒരു അസർ വിശദീകരിക്കാൻ വേണ്ടി മാത്രമായി. ഇമാം മാലിക്കിന്റെ ഈ അസർ വിശദീകരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്, കുറച്ച് വലിയ പുസ്തകമാണ്. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം ഇസ്തിവ എങ്ങനെയാണെന്ന് ചോദിച്ച ആളോട് പറഞ്ഞ മറുപടി എന്താണ്? കാണാ പഠിക്കേണ്ട മറുപടിയാണ്. അൽ ഇസ്തിവാഉ മഅലൂമുൻ, അൽ ഇസ്തിലാഉ, അൽ ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവ എന്നത് അറിയപ്പെട്ട കാര്യമാണ്. അൽ-ഇസ്തിവാഉ മഅറൂഫുൻ, അതല്ലെങ്കിൽ ചില റിവായത്തിൽ കാണാം അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂലിൻ. ഇസ്തിവ അറിയപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇസ്തിവ അറിയപ്പെടാത്ത കാര്യമല്ല. അതായത് ഇസ്തിവ അറിയപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഉദ്ദേശമാണുള്ളത്. ഒന്ന്, അൽ-ഇസ്തിവാഉ മഅലൂമുൻ ഫിൽ-ലുഗ, ഇസ്തിവാഇന്റെ അർത്ഥം ഭാഷയിൽ എല്ലാവർക്കും അറിയുന്നതാണ്. രണ്ട്, അൽ-ഇസ്തിവാഉ മഅലൂമുൻ ഫിൻ-നുസൂസ്, ഖുർആനിന്റെയും ഹദീസിന്റെയും തെളിവുകളിൽ ഇസ്തിവ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഹദീസിന് സ്ഥിരപ്പെട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ രണ്ടർത്ഥം ഇതിന് പറയപ്പെട്ടിട്ടുണ്ട്. ഇസ്തിവാഉ മഅലൂമുൻ ഫിൽ-ലുഗ, ഭാഷയിൽ അതിന് അർത്ഥമുണ്ട് എന്നൊരു അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. അൽ-ഇസ്തിവാഉ മഅലൂമുൻ ഫിൻ-നുസൂസ്, തെളിവുകൾ ഇസ്തിവാഇന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ശരി, എന്താ പിന്നെ അദ്ദേഹം പറഞ്ഞ? അൽ-ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ രൂപം
അത് മജ്ഹൂലാണ്, അറിയപ്പെടാത്തതാണ്. എങ്ങനെയാണ് അള്ളാഹു ഇസ്തിവ ചെയ്തത് ആർക്കെങ്കിലും അറിയോ? ഇല്ല. വൽകൈഫു മജ്ഹൂൽ, അള്ളാഹുവിന്റെ എല്ലാ സിഫാത്തുകളുടെയും കാര്യത്തിൽ ഇങ്ങനെയാണ്, അതിന്റെ കൈഫ് എങ്ങനെയാണ് നമുക്കറിയില്ല. വൽകൈഫു മജ്ഹൂലുൻ വസ്സുആലു അൻഹു ബിദഅഹ് വസ്സുആലു അൻഹു ബിദഅഹ്. എഴുതിയെടുക്കണം, എഴുതിയെടുത്ത് കാണാതെ പഠിക്കണം. വസ്സുആലു അൻഹു ബിദഅഹ്, അതിനെ കുറിച്ച് ചോദിക്കൽ ബിദഅത്താണ്. വൽഈമാനു ബിഹി വാജിബുൻ, വൽഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വൽഈമാനു ബിഹി വാജിബ്. വസ്സുആലു അൻഹു ബിദഅഹ് എന്ന് പറയാൻ കാരണം എന്താ? അതിനെ കുറിച്ച് ചോദിക്കൽ ബിദഅത്ത എന്ന് പറയാൻ കാരണം സഹാബികൾ ആരും ഇസ്തിവ എന്നെ കുറിച്ച് കേട്ടപ്പോ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഫലീമാൻ ഉബിഹി വാജിബ്, അതിലുള്ള വിശ്വാസം നിർബന്ധമാണ്. കാരണം നസ് വന്ന കാര്യത്തിൽ വിശ്വസിക്കൽ എന്തായാലും നിർബന്ധമാണ്. ഇത് ചോദിച്ച ആളെ പിടിച്ചിട്ട് ഇമാം മാലിക് റഹിമഹുള്ള പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, ഇമാം മാലിക് എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ നിന്ന് ഒരാളെ പിടിച്ച് പുറത്താക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സംശയം ചോദിക്കാൻ വന്നതല്ല, ആളുകൾക്ക് ഫിത്ന ഉണ്ടാക്കാൻ വന്നതാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ തുറന്ന അവസരങ്ങൾ വെച്ചു കൊടുക്കുന്ന ആളുകളാണ്. അവസാനം അവരുടെ സംശയങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിലും കൂടി കയറിയിരിക്കും. അതുകൊണ്ട് ഫിത്ന ഭയക്കുന്നുണ്ടെങ്കിൽ അത്തരം ചോദ്യം ചോദിക്കാനുള്ള അവസരം എല്ലാവർക്കും വേഗം തുറന്നു കൊടുക്കരുത്. നമ്മൾ പരമാവധി നല്ലത് ഒന്നല്ലെങ്കിൽ ചോദ്യം എഴുതി തരാം, അങ്ങനെ എന്തെങ്കിലും കാര്യമാണ്. കാരണം ഒരാൾ ചോദ്യം ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം അറിയില്ല, സ്വഭാവമായിട്ട് ആ ഉത്തരം കിട്ടാതെ ബാക്കിയുള്ളവർ തിരിച്ചു പോകും. നമ്മുടെ കയ്യിലാണ് ചോദ്യത്തിന്റെ കാര്യമെങ്കിലോ, നമുക്കറിയുന്ന ചോദ്യം മാത്രം നമ്മൾ വായിച്ചാൽ മതി. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല അഹലുൽ ബിദഅ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മൈക്ക് കൊടുക്കുക, അവരെ ശബ്ദം പുറത്തേക്ക് കേൾക്കാനുള്ള അവസരം നമ്മൾ വല്ലാതെ കൊടുക്കരുത്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തിലേക്ക് തന്നെ ചേർക്കപ്പെട്ടു കൊണ്ടുവന്നതായി കാണാം. ഒരിക്കലും ഒരു ബിദഅത്തുകാരൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇമാം മാലിക് ഞാൻ ഖുർആൻ ഓതിക്കോട്ടെ നിങ്ങളുടെ സദസ്സിൽ? ആളുകൾ കേൾക്കെ, ഞാൻ കുറച്ചു നേരം ഒന്ന് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊള്ളട്ടെ. ഒരു ഖുർആൻ കേൾപ്പിക്കാനാണ്, വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പോൾ ബിദഅത്തുകാരൻ പറഞ്ഞു, ശരി ഞാൻ ഒരായത്തെ ഓതോളൂ, അത് നിങ്ങൾ സമ്മതിക്കുമോ? അദ്ദേഹം പറഞ്ഞു, വല നിസ്ഫ ആയ, ഒരായത്തിന്റെ പകുതി പോലും ഓതിപ്പിക്കൂല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അവർ അപ്രകാരം പറഞ്ഞത്? ബിദഅത്തുകാർക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ അവസരം കൊടുക്കരുത് സംസാരിക്കാൻ. കാരണം അവരുടെ സംസാരം ചിലപ്പോൾ ആളുകളിൽ മനസ്സിൽ ശുഭത്തുണ്ടായേക്കും. നമ്മൾ വിചാരിക്കും എന്തിനാ, എന്തപ്പോ സംസാരിച്ചാൽ കുഴപ്പം, നമ്മുടെ അടുത്ത് ഹക്കില്ലേ? ഹക്ക് ചിലപ്പോൾ വ്യക്തമായിരിക്കും, പക്ഷെ നിനക്കത് വ്യക്തമാക്കാനുള്ള നാവുണ്ടായിക്കൊള്ളുന്നില്ല. ഹക്കിന് വ്യക്തത ഉണ്ടായിരിക്കും, പക്ഷെ ഹക്ക് ഒരിക്കലും ഒറ്റക്ക് എണീച്ചെന്നിട്ട് സംസാരിക്കൂല. അതിന് സംസാരിക്കാൻ ചില നാവുകളും അത് എഴുതപ്പെടാൻ ചില കൈകളും ആവശ്യമാണ്. ആ കൈകൾക്ക് കഴിവില്ലെങ്കിൽ, ആ നാവിന് കഴിവില്ലെങ്കിൽ പിന്നെ ഹക്കുണ്ടായിട്ട് കാര്യമില്ല. അത് ആളുകളുടെ മുന്നിൽ എന്താവും, ബാത്തിലായിട്ട് തോന്നിക്കൊള്ളും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. أكتفي بهذا القدر. نصلي ونسلم على خاتم الأنبياء والمرسلين، وصلى الله وسلم وبارك على نبينا محمد، وآخر دعوانا الحمد لله رب العالمين.